ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് സിംപ്ലി മലയാളി. ലാസ്റ്റ് ടൈം നമ്മൾ സംസാരിച്ചത് ഇലക്ടറൽ കോളേജിനെ കുറിച്ചിട്ടാണ്. ഇന്ന് അതുമായി റിലേറ്റ് ചെയ്തൊരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ആധികാരികതയും അത് വർക്ക് ചെയ്യുന്നൊരു സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു. അതായത് ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു ഒരു ശരിക്കും ഒരു കോൺട്രവേഴ്സ്യൽ ഫിഗർ തന്നെയാണ്. അതായത് അയാൾ ജനിച്ചിട്ട് കുറച്ച് വർഷം കഴിയുമ്പോൾ തന്നെ വലിയ വലിയ കോൺട്രവേഴ്സി നേരിട്ട ഒരാളാണ്. 2016 അധികാരത്തിൽ എത്തുമ്പോഴും വലിയ കോൺട്രവേഴ്സി നേരിട്ട ഒരാളാണ്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഹേറ്റേഴ്സും ഉണ്ട്, അയാളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്രാവശ്യത്തെ വോട്ട് ഷെയർ കണ്ടാൽ തന്നെ മനസ്സിലാവും, 72 മില്യനാണ് അയാൾക്കെതിരെ വോട്ട് ചെയ്തത്. അതായത് ജോ ബൈഡന് കിട്ടിയ വോട്ട് 72 മില്യനാണ്. അയാൾക്ക് കിട്ടിയ വോട്ടാണെങ്കിൽ 70 മില്യനും. അതായത് പകുതി അമേരിക്ക അയാൾ ഇഷ്ടപ്പെടുന്നു, പകുതി അമേരിക്ക അയാൾ വെറുക്കുന്നു. ശരിക്കും മിഡിൽ ഗ്രൗണ്ട് പറഞ്ഞൊരു സംഭവമില്ല. ഒന്നിങ്ങ് നിങ്ങൾക്ക് ട്രംപിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അയാളുടെ സ്വഭാവം കണ്ടിട്ട്, ഒന്നിങ്ങ് അയാളുടെ സ്വഭാവം ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ചിലവർ പറയുന്നു അയാളാണ് ഏറ്റവും ബെസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട്. ചിലവർ പറയുന്നു ഇയാളെക്കാളി മോശം പ്രസിഡൻറ്റ് ഇനി വരാൻ പോകുന്നില്ല എന്നാണ്. അത്രക്കൊരു കോൺട്രവേഴ്ഷ്യൽ ഫിഗറാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപ് 2016 മുമ്പേ എവിടെയായിരുന്നു, അതായത് അയാൾ എങ്ങനെ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയായി, പിന്നെ അയാളെ റൈസ് ആൻഡ് ഫോളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ട്രംപ് ജനിച്ചത് 1946 ജൂൺ 14 ഫ്രെഡ് ട്രംപിനും മേരി മാക്ലോയിഡിനും. ട്രംപ് ജനിക്കുന്നതിന് മുമ്പ് സൂപ്പർ വെൽത്തി ആണെന്ന് പറയാം. കാരണം ട്രംപിൻ്റെ ഫാദർ ഫ്രെഡ് ട്രംപ് 27,000 അപ്പാർട്ട്മെൻറ്റ്സ് വരെ ബിൽഡ് ചെയ്ത ഒരാളാണ് ട്രംപ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ. അയാളൊരു സൂപ്പർ വെൽത്തി ബിസിനസ് മാൻ ആയിരുന്നു. സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് ശരിക്കും ജനിച്ച് വീണത് ഒരു സൂപ്പർ റിച്ച് ആയ ഒരു സ്ഥലത്തേക്കായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ ഇവർക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു, സെർവൻ്റ് ഉണ്ടായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സംഭവം ഉള്ളവർ ശരിക്കും ഒരു സൂപ്പർ റിച്ച് ആയ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ട്രംപ് ഫാമിലി ഉണ്ടാവും. അപ്പോൾ ട്രംപ് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു യങ് തഗ്ഗിനെ പോലെയാണ് പെരുമാറിയത്. അതായത് സ്ട്രീറ്റിലേക്കൂടെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് കല്ലെറിയലും തെറി വിളിക്കലും അങ്ങനത്തെ ഒരു നാസ്റ്റി ടൈപ്പ് ബോയ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. പഠിക്കുന്ന കാലഘട്ടത്തിൽ ട്രംപിൻ്റെ മാർക്സ് ശരിക്കും ആവറേജ് ആയിരുന്നു. അതായത് ഒരു ടോപ്പ് സ്റ്റുഡൻറ്റും അല്ല, ഒരു അത്രക്കും താണ ഒരു സ്റ്റുഡൻ്റല്ല, ജസ്റ്റ് ഒരു ആവറേജ് ലെവലിൽ പോയൊരു സ്റ്റുഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ സ്പോർട്സിൽ തിളങ്ങിയ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ഈ എസ്പെഷ്യലി ഡോജ് ബോളിൽ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. എല്ലാവരും തോക്കും, ലാസ്റ്റ് നിൽക്കുന്ന ഒരാളായിരിക്കും ഡൊണാൾഡ് ട്രംപ്. പിന്നെ പൈസേൻ്റെ കാര്യത്തിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി പറയുന്ന ഒരു സ്വഭാവവും ആ സമയത്തെ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരുന്നു. പിന്നെ ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു, സൂപ്പർ ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. അതായത് അയാളെ ബാറ്റ് സ്വിങ് അടിച്ചാൽ ബോൾ അപ്പുറത്തേക്ക് പറക്കും, അതുകൊണ്ട് ഫീൽഡേഴ്സിനെ ഒപ്പോണൻറ്റ് ടീം അവരെ ഫീൽഡേഴ്സിനെ അങ്ങ് അറ്റത്തേക്ക് കൊണ്ടുപോയി വെക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെ പവർ അവർക്ക് അറിയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രംപ് ഒരു തഗ്ഗായിരുന്നു. ഞാൻ പറഞ്ഞിട്ടേ ഒരു ബുള്ളി ടൈപ്പ് ക്യാരക്ടറായിരുന്നു ഡൊണാൾഡ് ട്രംപിന്. പിന്നെ പൈസ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രാഗ് ചെയ്യുന്നൊരു സ്വഭാവം ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരുന്നു. അപ്പം ഒരു നാൾ അവൻ്റെ അച്ഛനും അമ്മയും അറിയാണ്ട് അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ സിറ്റി കറങ്ങാൻ പോയി. അപ്പം ഇവരറിയാണ്ടാണ് ട്രെയിനിൻ്റെ അങ്ങോട്ടും മറ്റേ സ്ഥലത്തും, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫാദർ ഇവനെ വിലക്കിയിരുന്നു ഇങ്ങനെ പോകുന്നതായിട്ട്, ബിക്കോസ് സ്വഭാവം ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ട്. അപ്പം ഇവരെ ഫാദർ അറിയാണ്ടാണ് പോയത്. ഒരു ദിവസം ഫ്രെഡ് ട്രംപിൻ്റെ കയ്യിൽ ഒരു കത്തി കണ്ടുപിടിച്ചു. അപ്പോൾ ആ കത്തി കിട്ടിയത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു, അവൻ സിറ്റി വിട്ടിട്ട് എവിടെയോ പോയിന്ന്. അപ്പം ഫ്രെഡ് ട്രംപിന് ഇത് ഇഷ്ടപ്പെട്ടില്ല, അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ഒരു ബോർഡിംഗ് സ്കൂൾ, അതായത് മൈൽസ് എവേ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് ചേർക്കാൻ നടപടി തുടങ്ങി. അപ്പോൾ ട്രംപിന് ഒഫ്കോഴ്സ് ഇത് ഇഷ്ടപ്പെടില്ല, കാരണം ട്രംപിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എന്തായാലും എതിർക്കുമെന്ന് അവർക്കറിയാം. പക്ഷേ അതിനുവരെ സമയം കൊടുക്കാണ്ട് നേരെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചു. അപ്പോൾ ട്രംപിൻ്റെ സ്വഭാവമുള്ളൊരാൾ എന്തായാലും ഇന്ന് എതിർക്കും, കാരണം ഒരു റിച്ച് കിഡ് വിത്ത് സ്വന്തം ഡ്രൈവർ സ്വന്തം സെർവൻറ്റ് ഇത്രയും ഫ്രീഡമുള്ളൊരു കിഡിനെ പിടിച്ച് ഒരു ബോർഡിംഗ് സ്കൂളിലാക്കുമ്പോൾ എന്തായാലും എതിർക്കും. അപ്പം ട്രംപ് എന്ന് ചെയ്തു വെച്ചാൽ ബോർഡിംഗ് സ്കൂളിൽ ചേർന്നവാട് അവിടുത്തെ സിസ്റ്റത്തിനെ എതിർക്കാൻ തുടങ്ങി. അതായത് കൃത്യസമയത്ത് എണീക്കണം എന്നൊരു റൂളുണ്ടായിരുന്നു, അത് പാലിച്ചില്ല. പിന്നെ ബെഡൊക്കെ വൃത്തിക്ക് വിരിക്കണം, അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു ആ ബോർഡിംഗ് സ്കൂളിൽ, അത് ചെയ്തില്ല, അതിനെതിരായിരുന്നു. ബാക്കി എല്ലാവരും വൃത്തിക്ക് ചെയ്യും, പക്ഷേ ട്രംപ് ഒന്നും ചെയ്യില്ല. പിന്നെ അവിടുത്തെ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ അതും ട്രംപ് ചെയ്യില്ല, അത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇത് അവൻ്റെ ടീച്ചർ, അതായത് തിയഡോ ഡോബിയാസ് എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു ട്രംപിൻ്റെ ആ ബോർഡിംഗ് സ്കൂളിലെ ഹെഡ്. അപ്പോൾ ട്രംപ് ഇങ്ങനെ ചെയ്യുന്ന അയാൾ കണ്ടു, ഇങ്ങനത്തെ സ്വഭാവമായിരുന്നു, ഒരു ടൈപ്പ് നാർസിസിസ്റ്റ് സ്വഭാവമായിരുന്നു ട്രംപിൻ്റെ. അപ്പം ഡോബിയാസ് കണ്ടു, ഒരു സ്റ്റുപ്പിഡിറ്റി ബിഹേവിയറാണ് ട്രംപിൽ കണ്ടത്. പക്ഷേ അയാൾ ഉള്ളിൽ ഒന്നൊരു പൊട്ടൻഷ്യൽ ഇല്ല പോലെ അയാൾക്കും അവിടുത്തെ ടീച്ചേഴ്സിന് തോന്നി. ഇങ്ങനെ സിസ്റ്റത്തിന് എതിർക്കുന്ന ഒരാളായിരുന്നു, പക്ഷേ എന്നാലും ട്രംപിൻ്റെ ഉള്ളിൽ എന്നൊരു ഷൈനിങ് ആയൊരു സംഭവം, അതായത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഭാവിയിൽ ഒരു വലിയ ഒരാളാവാൻ സാധ്യതയുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ ഗ്രാജുവലി ട്രംപും ഈ സിസ്റ്റത്തിലേക്ക് ഇണങ്ങാൻ തുടങ്ങി. കാരണം ട്രംപിനും അടുത്തു, പിന്നെ അവരുടെ ടീച്ചേഴ്സ് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി ട്രംപിന്. അപ്പോൾ ട്രംപ് വിചാരിച്ചു എന്തിനു എതിർക്കുമെന്ന് വിചാരിച്ചിട്ട് മെല്ലെന സിസ്റ്റത്തിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ കൃത്യ ടൈമിൽ എണീക്കലും പിന്നെ വർക്കേഴ്സിനെ സഹായിക്കാനൊക്കെ ട്രംപ് തുടങ്ങി. അപ്പം ആ വർഷം മികച്ചൊരു ടൈപ്പായിരുന്നു ട്രംപ്. അതായത് ആ വർഷത്തെ ക്ലെൻലിനെസ്സിനുള്ള അവാർഡ് കിട്ടി. പിന്നെ സെൽഫ് കോൺഫിഡൻസ് അത്രക്കും സൂപ്പറായിരുന്നു. അതായത് ബാക്കിയുള്ള ആൾക്കാർക്ക് അയാളോട് സംസാരിക്കൽ കോൺഫിഡൻസ് ഉണ്ടായിട്ട് ട്രംപിന്, പക്ഷേ എല്ലാവരും കീഴടക്കാനുള്ളൊരു സ്വഭാവമായിരുന്നു. എല്ലാവരും സംസാരിച്ച് വീഴ്ത്താനുള്ള സ്വഭാവം ട്രംപിനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബോർഡിംഗ് സ്കൂളിന് ട്രംപിൻ്റെ വളർച്ചയിലൊരു പങ്കുണ്ടായിരുന്നു മെൻ്റലി. അതായത് സെൽഫ് കോൺഫിഡൻസ് കൂടി, കുറേ അവാർഡ്സെല്ലാം കിട്ടുമ്പം കൂടുതൽ കോൺഫിഡൻസ് എന്തായാലും കൂടുമല്ലോ. പക്ഷേ ട്രംപിൻ്റെ ആ ബ്രാഗിങ് ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ്റെ പൈസേനെ കുറിച്ചിട്ടുള്ളൊരു ഫെലോ ക്ലാസ്മേറ്റ്സിനോട് ഇങ്ങനെ പറയും, ഇത്രയും പൈസയുണ്ട്, ഇത്ര ഡ്രൈവേഴ്സ് ഉണ്ട്, ഇത്ര സെർവൻസ് ഉണ്ട്. അപ്പം ആ ടൈപ്പ് സംസാരം ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ സെൽഫ് കോൺഫിഡൻസ് കൂടുതലായിരുന്നു. പിന്നെ ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യാനുള്ളൊരു പ്രത്യേകതരം ട്രെയ്റ്റ്, അതായത് സാധാ ആൾക്കാരിൽ കാണാൻ പറ്റാത്തൊരു ട്രെയ്റ്റ് ട്രംപിനുണ്ടായിരുന്നു. ബോർഡിംഗ് സ്കൂളൊക്കെ കഴിഞ്ഞു, പിന്നെ ഗ്രാജുവലി റിയൽ എസ്റ്റേറ്റിലേക്ക് മാറാൻ തുടങ്ങി. അതായത് അച്ഛൻ്റെ പാത പിന്തുടർന്ന് അപ്പോൾ അവൻ്റെ ഫാദർ ഫ്രെഡ് ട്രംപ് പറഞ്ഞു ഒരു ഡിഗ്രിയും വേണം, ഒരു പ്രോപ്പർ ഡിഗ്രിയും വേണം റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അറിയാൻ. അപ്പം അവിടുത്തെ ഒരു ഫേമസ് ബിസിനസ് സ്കൂളിൽ ഡൊണാൾഡ് ട്രംപ് ചേർന്നു. അപ്പോൾ അവിടുത്തെ പ്രൊഫസർ ചോദിച്ചു, എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് നിങ്ങൾ എന്തിനാ റിയൽ എസ്റ്റേറ്റിൻ്റെ ഡിഗ്രി വാങ്ങാൻ വന്നതെന്ന്. അപ്പം ബാക്കിയെല്ലാവരും ഒരു ടിപ്പിക്കൽ മീഡിയോക്കോർ ആൻസർ, അതായത് ആവറേജ് ടൈപ്പ് ആൻസർ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിനോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എണീറ്റ് പറഞ്ഞു, എനിക്ക് ന്യൂയോർക്കിലത്തെ രാജാവാവണം. അപ്പം അത്രക്കും കോൺഫിഡൻസ് ആയിരുന്നു. എന്തായാലും അവൻ കീഴടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന് അറിയാം. അതായത് വൺ ഡേ ഹി വിൽ ബിക്കം ദ കിങ് ഓഫ് ന്യൂയോർക്ക്. ട്രംപ് അതിനുശേഷം ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം ട്രംപിന് പക്ഷേ ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഫിസിക്കൽ ടെസ്റ്റ് ഫെയിലായി. അപ്പം ട്രംപ് ഗ്രാജുവലി റിയൽ എസ്റ്റേറ്റിന് പകരം കാസിനോ, ഒരു കാസിനോ ബിൽഡ് ചെയ്തു. അതായത് അമേരിക്കയിലെ ഏറ്റവും വലിയ കാസിനോ ആയ ട്രംപ് താജ്മഹൽ. അപ്പം അതിന് അത്രക്കും ഡെറ്റ് ആയിരുന്നു, അതായത് അത്രക്കും കടം എടുത്തിട്ടാണ് അത് ബിൽഡ് ചെയ്തത്. അപ്പം അത് റിക്കവർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം 1 മില്യൺ പ്രോഫിറ്റ് ആയിട്ടെങ്കിലും വേണം, $1 മില്യൺ. അപ്പോൾ ആ കാലഘട്ടത്തിൽ $1 മില്യൺ ഒരു ദിവസം ആക്കണമെങ്കിൽ ഇമ്പോസിബിൾ ആണ്. പക്ഷേ മേ ബി ട്രംപ് ഹാഡ് എ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ ട്രംപ് ന്യൂയോർക്ക് ഭരിക്കുന്ന ഒരു സ്ഥിതി, അതായത് വെൽത്തിയസ്റ്റ് മാൻ ഓൺ USA, അങ്ങനത്തെ ഒരു വിഷൻ ആയിരിക്കും ട്രംപിന് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് കോൺഫിഡൻസ് എന്നൊരു സംഭവം ട്രംപിന് അധികമായിരുന്നു ബാക്കി ആവറേജ് ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ. ട്രംപ് 3 കല്യാണം അയച്ചത് ശരിക്കും പറഞ്ഞാൽ. ആദ്യത്തത് ഇവാനെ ആയിട്ട്, ഇവാനെ പറഞ്ഞൊരു പെൺകുട്ടിയായിട്ട്, അത് ഡൈവോഴ്സിലേക്ക് നീങ്ങി. കാരണം ഇവാനൊക്കെ സംശയം വരാൻ തുടങ്ങി ട്രംപ് ബാക്കി പെണ്ണുങ്ങളായിട്ട് അഫയേഴ്സ് ഉണ്ട്. പിന്നെ അത് ഡിവോഴ്സ് ആയതിന് ശേഷം 23 വയസ്സിലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, മാർല മേപ്പിൾസ് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം ഡൈവോഴ്സിന് കാരണം ട്രംപാണ്. ട്രംപ് വിചാരിക്കുന്നത് മാർല മേപ്പിൾസിന് വേറെ ആണുങ്ങളായിട്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു കർമ്മ എഫക്റ്റ് ആയിരുന്നു. ആദ്യം ഇവാനൊക്കെ സംശയം തോന്നി, അപ്പോൾ ട്രംപ് ഡൈവോഴ്സ് ആക്കി. രണ്ടാമത് ട്രംപിന് സംശയം തോന്നി, ഇവക്ക് സെക്കൻഡ് വൈഫിന് അഫയേഴ്സ് ഉണ്ടോ എന്ന്, അങ്ങനെ ഡൈവോഴ്സ് ആയി. അപ്പോൾ ഒരു കർമ്മ എഫക്റ്റ് ആയിരുന്നു ആദ്യത്തെ 2 മാരേജ്. 3-ാമത്തെ മാരേജ് മെലേനി ആയിട്ടായിരുന്നു 1998. അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഫേസ്റ്റ് ലേഡിയാണ് മെലേനിയ. മെലേനി ഒരു മോഡലായിരുന്നു ആൻഡ് ആൻ ആക്ട്രസ്. അപ്പോൾ അവർക്കൊരു സണ്ണാണ് ബാരൺ ട്രംപ്. ട്രംപ് ഞാൻ പറഞ്ഞ പോലെ ഒരു ബിസിനസ് വെൽത്തി ബിസിനസ് മാൻ ആയിരുന്നു, പക്ഷേ അത്ര ഫേമസ് അല്ലായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. ശരിക്കും ഫേമസ് ആയതൊരു ഷോ കഴിഞ്ഞ പിന്നെയാണ്, അതായത് അപ്രന്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ കഴിഞ്ഞു. അപ്പോൾ ട്രംപ് ആയിരുന്നു അതിൻ്റെ ഹോസ്റ്റ്. അപ്പോൾ അത് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു, എല്ലാ TV ഷോസിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി ഡൊണാൾഡ് ട്രംപിന്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ഫേമസ് ആയൊരു സ്റ്റാർ വരെ ആയി ഡൊണാൾഡ് ട്രംപ്. അപ്പം ട്രംപിന് പ്രസിഡൻസിയിൽ നോട്ടം ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഡെമോക്രാറ്റിയെ രജിസ്റ്റർ ചെയ്ത ഡൊണാൾഡ് ട്രംപ് പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് മാറി. അപ്പോൾ 2012 അയാൾക്ക് ശ്രമം ഉണ്ടായിരുന്നു ഒബാമയ്ക്കെതിരെ മത്സരിക്കാൻ, പക്ഷേ ആ സാഹചര്യം പറ്റിയില്ല. പിന്നെ 2016 റിപ്പബ്ലിക്കൻ പ്രൈമറി വിജയിച്ചിട്ട് റിപ്പബ്ലിക്കൻ്റെ മെയിൻ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായത്. ട്രംപ് സോഷ്യലിസത്തിനെതിരെ ഒരാളായിരുന്നു, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. അപ്പം ട്രംപ് പറഞ്ഞു വെച്ചാൽ ഡെമോക്രാറ്റ്സ് എന്തായാലും സോഷ്യലിസത്തിലേക്ക് മാറ്റും, അതുകൊണ്ട് എന്തായാലും അമേരിക്ക ക്യാപിറ്റലിസം ആയിട്ട് നിൽക്കുന്ന അമേരിക്കക്ക് നല്ലത്. പിന്നെ ട്രംപ് പറഞ്ഞു വെച്ചാൽ ട്രംപ് ഇത്രയൊരു പണക്കാരനാണ്, പിന്നെ അയാൾക്ക് പ്രസിഡൻസിയിൽ വരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ അയാൾ വന്നതിൻ്റെ കാരണം ട്രംപ് പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് അത്രക്കും കറപ്റ്റാണ്, അത്രക്കും മോശമാണ്, അതുകൊണ്ടാണ് ഇത്രയും പൈസ ഉണ്ടായ ട്രംപ് ഇതിലേക്ക് വന്നതെന്നാണ് അയാൾ സെൽഫ് അങ്ങനെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2014 ട്രംപ് ജയിക്കുന്ന ആരും ശരിക്കും വിചാരിച്ചില്ല. ട്രംപ് ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എവ്രി വൺ ആര് ട്രംപ് ജയിക്കുന്നു പറഞ്ഞ ആൾക്കാരെ ശരിക്കും കളിയാക്കുന്ന ഒരു ഇൻസിഡൻസ് വരെ ഉണ്ടായിരുന്നു റിപ്പോർട്ടിംഗ് ന്യൂസിൽ. ന്യൂസിലൊരു പെൺകുട്ടി പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നു, അപ്പം ബാക്കി അവിടുത്തെ എല്ലാവരും ചിരിച്ച് ചിരിച്ച് ചത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു ടൈപ്പ് സീൻ വരെ ഉണ്ടായിരുന്നു. അപ്പം വളരെ കുറച്ച് ആൾക്കാരെ ട്രംപ് ജയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഹില്ലറി ക്ലിൻ്റൺ പോലൊരു ഫേമസ് ആളായിട്ട് ട്രംപിന് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു. പിന്നെ ബെറ്റിങ്ങിൽ ട്രംപിൻ്റെ അമൗണ്ടും കുറവായിരുന്നു, അപ്പം ആരും ബെറ്റ് ചെയ്യാൻ നിന്നിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം എന്നിപ്പോൾ വിധി മറികടന്ന് ട്രംപ് ജയിച്ചു 310 ഇലക്ട്രൽ വോട്ടായിട്ട്. ശരിക്കും ഹില്ലറി ക്ലിൻ്റൺ ഷോക്ക്, എല്ലാവരും അമേരിക്ക മാത്രമല്ല ലോകം മൊത്തം ഷോക്കായി. ഡൊണാൾഡ് ട്രംപ് ഒരു ബിസിനസ്മാൻ, ഒരു നമ്പർ വൺ പൊസിഷൻ ഇന്ന് വേൾഡിലേക്ക് എത്തിയത്. അപ്പോൾ ട്രംപിനെ 4 വർഷമാണ് നമ്മളിപ്പോൾ കണ്ട് തീർന്നത്. അപ്പോൾ ട്രംപ് ഒരു നല്ല പ്രസിഡൻ്റായിരുന്നോ അല്ല മോശം പ്രസിഡൻ്റായിരുന്നോ അത് ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കോൺട്രവേഴ്ഷ്യൽ പ്രസിഡൻ്റായിരുന്നു, യെസ്, ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അത് മോശം രീതിയിലാണോ നല്ല രീതിയിലാണോ എന്ന് പറയാൻ പറ്റില്ല, കാരണം പകുതി അമേരിക്കൻസ് യെസ് എന്ന് പറയുന്നു, പകുതി അമേരിക്കൻസ് നോ എന്ന് പറയുന്നു. അപ്പം അയാൾക്ക് 70 മില്യൺ വോട്ട്സാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതായത് ഒരു സിറ്റിംഗ് പ്രസിഡൻറ്റിന് ഏറ്റവും കിട്ടുന്ന വോട്ട്സാണ് അയാൾക്ക് കിട്ടിയത്. അയാൾക്കെതിരെ കിട്ടിയ വോട്ട്സ് 72 മില്യൺ, അതായത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് വോട്ട്സും അയാൾക്കാണ്. അപ്പം ഒരു നല്ല പ്രസിഡൻ്റായിരുന്നു മോശം പ്രസിഡൻ്റായിരുന്നു ഉള്ളി, ഇത് ഫ്യൂച്ചർ വിൽ ടെൽ. അപ്പം ബട്ട് വൺ തിങ് വി ക്യാൻ സേ ഈസ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ പ്രസിഡൻറ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.